അതിന് ലൈലത്തുൽ ഖദർ നനച്ചിരിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തഹറൌ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താന്ന് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോണു എന്നതിന് പകരം ലൈലത്തുൽ ഖദറിന് ഏതാണ് ലൈലത്തുൽ ഖദർ, ഏത് രാത്രിയാണ് ഈ വർഷം എന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതെങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക? അതിന് ചില അലാമത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അലാമത്ത് നമ്മൾ നോക്കുക. ആ അലാമത്ത് ഒത്തുവരുന്നതായി നമുക്ക് കണ്ടാൽ അത് നമ്മൾ ഏതാണ്ട് ഉറപ്പിക്കുക. അന്ന് നമ്മൾ ഈ ദുആ ചെയ്യുക. അത് അതിനോട് യോജിച്ചു വന്നുവെങ്കിൽ വലിയ ഹയറിൽ നമ്മൾ പെട്ടു, ഇല്ലെങ്കിൽ നമുക്ക് അത്രയും സാധിക്കുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അതിന്റെ അടയാളം ഇതാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചു. സബീഹത്തു ലൈലത്തുൽ ഖദർ തത്ലുഉ ശംസു ലാ ശുആഅ ലഹാ കഅന്നഹ തസ്തു ഹത്താ തർതഫിഉ. ലൈലത്തുൽ ഖദറിന്റെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ തന്നെ നോക്കുക, സൂര്യൻ ഉദിക്കുമ്പോ റേസ് ഇല്ലാതെ, കിരണങ്ങളില്ലാതെയാണ് സൂര്യൻ ഉദിച്ചു പോകുന്നത്. ചന്ദ്രൻ മാതിരി ഉണ്ടായിരിക്കും, അതാണ് അതിന്റെ പ്രത്യേകത. അതൊരു താലം പോലെ ഉണ്ടായിരിക്കും, താലം പോലെ നല്ലൊരു വട്ടത്തിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും. സാധാരണ അതിലേക്ക് നോക്കാൻ കഴിയില്ല, റേസ് കണ്ണിലേക്ക് തറക്കും. ഇത് അത് ശരിക്കും ഉദിച്ചിങ്ങ് പൊങ്ങുന്നത് വരെ അതിന്റെ കിരണങ്ങൾ ഉണ്ടാവില്ല. ഉദിച്ചു പൊങ്ങിയിട്ട് പത്തൊഴുക്ക് പോയി നോക്കുന്ന കാര്യമല്ല പറയുന്നത്, ഉദിച്ച് ഉദിച്ചാ പൊങ്ങുന്നത് വരെയുള്ള അവസ്ഥയാണ് പറയുന്നത്. ഇത് അതിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഒന്ന് രണ്ടാമത്തേത് അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയിൽ നിന്നുള്ള റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തദാകർന ലൈലത്തുൽ ഖദരി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുദാക്കറ നടത്തി. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അറിവായിട്ടുള്ള ആയാത്തുകളിലും ഹദീസുകളിലും ആസാറുകളിലുമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അയ്യുക്കും യദ്കുറു ഹീന തലഅൽ ഖമർ വഹുവ മിത്ലു ശിഖ് ജഫ്നതിൻ, ആരാണ് ഓർക്കുന്നത് ലൈലത്തുൽ ഖദർ ഉണ്ടായത് എന്നാണെന്നറിയോ? അത് ഹീന തലഅൽ ഖമർ, അന്ന് ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടായിരുന്നത്. വഹുവ മിത്ലു ശിഖ് ജഫ്നതിൻ, ഒരു ചെറിയ ജഫ്നത്ത്, ഒരു പാത്രം, ആ പാത്രത്തിന്റെ ഒരു പൊളി പോലെ ഉണ്ടായിരുന്നത്. ശിഖ് അതിന്റെ ഒരു പൊളി, അഥവാ അവസാനം മാസത്തിന്റെ അവസാനമാകുമ്പോ ചന്ദ്രൻ ഒരു പൊളി മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പൊ ഒരു 25-ാം രാവിനാകാം, അല്ലെങ്കിൽ 27-ാം രാവിനാകാം. ഇതാണ് അതിന്റെ ഒരു ലക്ഷണമായി പറഞ്ഞത്. അപ്പൊ ചന്ദ്രൻ ഒരു ശിഖ് ജഫ്നത്ത് പോലെ ഉദയം ചെയ്യുന്ന രാത്രിയായിരിക്കും. ആ രാത്രി വരുന്ന ആ പകലിൽ സൂര്യൻ ഉദിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്തിൽ അതിന്റെ ലക്ഷണം പറഞ്ഞു, ലൈലത്തുൽ ഖദരി ലൈലത്തുൻ സംഹ, ആ രാത്രി വളരെ സംഹ, വല്ലാത്തൊരു സുഖപ്രദമായ രാത്രിയായിരിക്കും അത്. യാതൊരു തരത്തിലുള്ള അലട്ടലുകളുമില്ലാത്ത, അസ്വസ്ഥതകളുമില്ലാത്ത, ഒരു തരത്തിലുമുള്ള ഡിസ്റ്റർബൻസുകളോ അനോയൻസുകളോ നമുക്ക് തോന്നാത്ത സംഹ, വളരെ സൗകര്യമുള്ള സുഖപ്രദമായ രാത്രിയായിരിക്കും അത്. അത് വളരെ പ്രസന്നമായിട്ടുള്ള രാത്രിയായിരിക്കും. ലാ ഹാറ വലാ ബാരിദ, തണുപ്പ് കൂടുതലുണ്ടാവില്ല, ചൂട് കൂടുതലുണ്ടാവില്ല, വളരെ മോഡറേറ്റ് ആയിരിക്കും. തുസ്ബഹു ശംസു സബീഹത്തഹ, ആ രാവിലെ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ സൂര്യൻ പ്രഭാതത്തിൽ ഉദയം ചെയ്യുന്നത് ളഈഫത്തുൻ ഹംറ, വളരെ വീക്കായിട്ടായിരിക്കും. അതിന്റെ കിരണങ്ങൾ ഇങ്ങനെ കുത്തുന്ന കിരണങ്ങൾ ഉണ്ടായിരിക്കില്ല, എന്നാൽ ഹംറ, ചുവന്ന ഒരു താലം പോലെ ഹംറ ആയിട്ടാണ് അത് വരിക. ഇങ്ങനെ രണ്ട് മൂന്ന് സഹാബിമാർ, ആദ്യത്തേത് ഉബൈ ഇബ്നു കഅബിന്റേതാണ്, രണ്ടാമത്തേത് അബൂ ഹുറൈറയുടേതാണ്, മൂന്നാമത്തേത് ഇബ്നു അബ്ബാസിന്റേതാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരിൽ നിന്ന് ലൈലത്തുൽ ഖദറിന്റെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, അവർ നമുക്ക് പറഞ്ഞു തന്നത്, അത് ആ ലക്ഷണങ്ങൾ വെച്ച് അതിനെ നിരച്ചിരിക്കാൻ, അതിനെ പ്രതീക്ഷിച്ചിരിക്കാനാണ്. ആ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ ഒരു ലക്ഷണം കൂടി പറഞ്ഞു, ആ രാത്രിയിൽ ചിലപ്പോ മഴ പെയ്യും, ഒരു മിതമായ മഴ ഉണ്ടായിരിക്കും ചിലപ്പോ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ കൊത്തു വന്നാൽ ലക്ഷണം കൊണ്ട് അതാണ് എന്ന് മനസ്സിലാക്കാൻ അതിനെ നനച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പരിധിവരെ സാധിക്കും. മൊത്തം റമളാന് വളരെ അള്ളാഹുവിന്റെ ഹുദൂദുകൾ പാലിച്ച്, അതിർവരമ്പുകൾ പാലിച്ച്, കൽപ്പനകൾ അനുസരിച്ചു, നിരക്കുകൾ മാനിച്ചു, പരമാവധി അവന് ദിക്ര ചെയ്തു, ഖുർആൻ മുദാറസ നടത്തിയും അതുപോലെ തന്നെ നോമ്പനുഷ്ഠിച്ചും രാത്രിയിൽ ഖിയാമുല്ലൈൽ നടത്തിയും വേണ്ടാത്ത ഒരു കാര്യങ്ങളിലേക്ക് പോകാതെയും അയാൾ കഴിച്ചുകൂട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ആർക്കാണ് ലക്ഷണം തിരിച്ചറിയുക? അതതിന്റെ ആളുകൾക്ക് ലക്ഷണം തിരിച്ചറിയുക. രോഗത്തിന് കുറെ ലക്ഷണം പറയും. അത് പുസ്തകത്തിൽ പറഞ്ഞ ഒരു നാല് ലക്ഷണം വായിച്ചിട്ട് നിങ്ങൾ രോഗികളുടെ ലക്ഷണം നോക്കാൻ പോയാൽ എന്താ ഉണ്ടാവുക? അത് ആ അത് അതിന്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് തോന്നും, അതല്ലാത്തതും അതിന്റെ ലക്ഷണമായിട്ട് തോന്നും. മറിച്ച് എന്നും രോഗികളെ ചികിത്സിക്കുന്ന നല്ല വിദഗ്ധനായ രോഗവും രോഗികളുമായിട്ട് തന്നെ ഇടപഴകുന്ന ഒരു വിഷഗ്വരൻ അയാൾക്ക് ഈ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കൊറ്റ നോട്ടത്തിൽ മനസ്സിലാവും. എന്നതുപോലെ തന്നെയാണ് ഇതിന്റെ കാര്യം. റമളാനിന്റെ ആള്, ലൈലത്തുൽ ഖദറിന്റെ ആള്, സൗമിന്റെ ആള്, ഖിയാമിന്റെ ആള്, അള്ളാഹുവിനേന് ഖരീബായിട്ടുള്ള മുഖറബായ അബദ് അയാൾക്ക് ഈ ലക്ഷണങ്ങൾ വളരെ പ്രത്യക്ഷത്തിൽ വെളിപ്പെടുകയും ചെയ്യും. അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ, ആണ് എന്ന് നമുക്ക് ഉറപ്പു തോന്നുകയാണെങ്കിൽ, ആ രാത്രിയിൽ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ, ഏറെ വീഴ്ചകൾ സംഭവിച്ചു പോയ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ള ഒരടിയാൻ, അള്ളാഹുവേ എന്നോട് നീ പൊറുക്കണം, എനിക്ക് നീ എല്ലാം വിട്ടുവീഴ്ച ചെയ്തു തരണം. നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, നിന്റെ നാമങ്ങളിൽ പെട്ടതാണ് അഫു, അല്ലാഹുമ്മ ഇന്നക അഫു. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്, നീ അഫുവാണ്. ആ അഫുവിന് വാവിന്റെ സദ്ദ് കൊടുത്ത് വായിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ. അത് ഫഅലുരു വസ്നാ, ഏറെ അഫുവ് ചെയ്യുന്നവനാണ്. അത് അള്ളാഹുന്റെ പേരാണ്. അള്ളാഹിനോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ആ കാര്യത്തോട് യോജിച്ചു നിൽക്കുന്നതായ അസ്മാഉകൾ ഉണ്ടെങ്കിൽ ആ അസ്മാഉകൾ തെരഞ്ഞെടുത്തിട്ട് അത് പറഞ്ഞുകൊണ്ടാണ് അവനോട് ചോദിക്കേണ്ടത്. ഇവിടെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് അവന്റെ വിട്ടുവീഴ്ചയാണ്, അവന്റെ ക്ഷമയാണ്. അപ്പോൾ വിട്ടുവീഴ്ചയും ക്ഷമയുമായി ബന്ധപ്പെട്ട നാമങ്ങൾ അവനുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ടാണ് ചോദിക്കേണ്ടത്, അവനെ വിളിക്കേണ്ടത്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ. അള്ളാഹുവേ നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അഫുവാണ്. അഫുവ് എന്നുള്ളത് അള്ളാന്റെ പേരാണ്. ആ പേരിൽ അടങ്ങിയിരിക്കുന്ന സിഫത്ത്, ഗുണവിശേഷം എന്താണ്? തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം മാപ്പാക്കി കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫു, നീ വിട്ടുവീഴ്ച ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു, അതിനാൽ വിട്ടുവീഴ്ച ചെയ്തു തരണം. അന്നി, എന്നെ തൊട്ട്, എന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ.